ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ സുരക്ഷ ശക്തം. വൈകിട്ട് 4 വരെ ഗതാഗത നിയന്ത്രണം. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നിർമ്മിച്ച ആശ്വാസ് വാടക വീട് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയറിൽ ഇന്ന് ഇന്ത്യ വെയിൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. അല്പം മുമ്പാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിച്ചേർന്നത്. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. പൊതുസമ്മേളനത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കൊച്ചി റിഫൈനറിയിലെ പോളി പ്രൊപ്ലൈൻ യൂണിറ്റ് ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. ദേശീയപാത 66 തലപ്പാടി ചെങ്കള സെക്ഷൻ, കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര മേഖല എന്നിവിടങ്ങളിലെ 6 വരിപാതയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ പുനർവികസനം നടത്തിയ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും കല്ലടയിലെ 50 MW ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതി ഉദ്ഘാടനവും നിർവഹിക്കും. പിഎം ഗ്രാം സഡക് യോജന പ്രകാരമുള്ള 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നിർവഹിക്കും. കലൂർ സ്റ്റേഡിയത്തിൽ ബിജെപി സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം എന്ന പരിപാടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. റെയിൽവേ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് പാതയൊരുക്കുന്ന നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളും കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസനം നടത്തിയ ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ലോകോത്തര നിലവാരത്തിൽ യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും വർദ്ധിപ്പിക്കുന്നതാണ് ഈ സ്റ്റേഷനുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. വൈദ്യുതീകരിച്ച നിലമ്പൂർ റോഡ് ഷൊർണൂർ പാതയും അദ്ദേഹം ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഷൊർണൂരിൽ എഞ്ചിൻ മാറുന്നതിനുള്ള സമയം ലാഭിക്കാൻ ഇതിലൂടെ കഴിയും. കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള ട്രെയിൻ യാത്ര കൂടുതൽ സുഗമമാക്കുന്ന രീതിയിൽ പാലക്കാട് പൊള്ളാച്ചി ട്രെയിനും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും.
പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ സുരക്ഷ ശക്തം. ഇന്ന് വൈകിട്ട് 4 വരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നേവൽ ബേസ്, തേവര, എം ജി റോഡ്, അറ്റ്ലാന്റിസ്, രവിപുരം, പള്ളിമുക്ക്, ജോസ് ജംഗ്ഷൻ, ബി ടി എച്ച് റോഡ്, പാർക്ക് അവന്യൂ റോഡ്, ഷൺമുഖം റോഡ്, മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി ജംഗ്ഷൻ, ബാനർജി റോഡ്, കച്ചേരിപ്പടി, കലൂർ, പാലാരിവട്ടം ഭാഗങ്ങളിലും NH 66 ചേരനെല്ലൂർ മുതൽ വൈറ്റില വരെയും NH 544 കളമശ്ശേരി മുട്ട മുതൽ ഇടപ്പള്ളി വരെയും ഗതാഗത നിയന്ത്രണവും ഡ്രോൺ നിയന്ത്രണവും ഉണ്ടായിരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കേരള സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. തിരുച്ചിറപ്പള്ളിയിൽ 5,650 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പെട്രോളിയം, പ്രകൃതിവാതകം, അടിസ്ഥാന സൌകര്യങ്ങൾ, ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കൽ, ഹൈവേ വികസനം തുടങ്ങിയവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2 അമൃത് ഭാരത് എക്സ്പ്രസ്, 2 എക്സ്പ്രസ് ട്രെയിനുകൾ, 1 പാസഞ്ചർ ട്രെയിൻ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. നാഗർകോവിൽ ചാർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ്, പോതന്നൂർ ധൻബാദ് അമൃത് ഭാരത് എക്സ്പ്രസ്, രാമേശ്വരം മംഗളൂരു എക്സ്പ്രസ്, തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ്, മയിലാടുതുറൈ തിരുവാരൂർ കാരൈക്കുടി പാസഞ്ചർ ട്രെയിൻ എന്നിവയാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഇന്നലെ കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദാണ് പ്രമേയം അവതരിപ്പിച്ചത്. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 12 മണിവരെ നിർത്തിവച്ച ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചു. രാജ്യസഭയിലും നടപടികൾ പുരോഗമിക്കുന്നു. കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു. ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതായും മന്ത്രി പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ മാധവ നോളജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നിർമ്മിച്ച ആശ്വാസ് വാടക വീട് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും മിതമായ വാടക നിരക്കിൽ താമസ സൌകര്യം ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്നതാണ് ആശ്വാസ് വാടക വീട്. കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാലക്കാട് നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. നഗരത്തിൽ 300 കോടി രൂപയുടെ സ്പോർട്സ് ഹബ്, കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 110 കോടി രൂപയുടെ വലിയങ്ങാടി ടൌൺ ബസ് സ്റ്റാൻഡ് വികസനം എന്നിവ ഉൾപ്പെടുന്നതാണ് ബജറ്റ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
656.38 കോടി രൂപയുടെ ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ടി ബേബി അവതരിപ്പിച്ചത്. ആധുനിക സ്മാർട്ട് റോഡുകൾ, ജനകീയ പാർപ്പിട പദ്ധതി, ഗ്രീൻ വീൽസ്, ഇ ബസ് തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികൾ മലിനമാകുന്നത് തടയാനും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പുനർജനി പദ്ധതിയും ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. നഗരത്തിലെ ട്രാഫിക് നിയന്ത്രിക്കാൻ ഇടറോഡുകൾ നവീകരിക്കുന്നതിന് ബജറ്റിൽ 6 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ സംഗീത പാരമ്പര്യത്തിന് യുനെസ്കോ അംഗീകാരം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്.
കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2026 യോഗ്യതാ മത്സരത്തിൽ പൂൾ ബിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. ഹൈദരാബാദിൽ വൈകുന്നേരം 7:30 മത്സരം. രാജ്യത്ത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഊർജ്ജക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഊർജ്ജം തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രാജ്യത്ത് LPG ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതായി എണ്ണക്കമ്പനികൾ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ആഭ്യന്തര വിതരണം, ഗതാഗതത്തിനായുള്ള CNG തുടങ്ങിയ മേഖലകൾക്ക് പ്രകൃതിവാതക ലഭ്യതയിൽ മുൻഗണന നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. വളം പ്ലാന്റുകൾക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഗ്യാസ് ഉപഭോഗത്തിന്റെ 70%, തേയില വ്യവസായം, നിർമ്മാണം, മറ്റ് വ്യാവസായിക ഉപഭോക്താക്കൾ എന്നിവയ്ക്ക് 80% പ്രകൃതിവാതക ലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ സംഘർഷം കണക്കിലെടുത്ത് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. കണ്ണൂരിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 അടയ്ക്കുന്ന നട പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി 22 വീണ്ടും തുറക്കും. 23 പൈങ്കുനി ഉത്രം ഉത്സവം കൊടിയേറുന്നത്. 1 April പമ്പയിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് ദേശീയ അന്ധതാ നിവാരണ വാരം ആചരിച്ചു. കവരത്തി IGHൽ നടന്ന പരിപാടികൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ M.ഭരണി ഉദ്ഘാടനം ചെയ്തു. അന്ധതാ നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി 1 മാസം നീണ്ടുനിൽക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പുകൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ആരംഭിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മലപ്പുറം ജില്ലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ EN മോഹൻദാസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. 2 തവണ പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്നു. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയവും കരകൌശല വികസന കമ്മീഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കരകൌശല മേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം. ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിനും ലൈറ്റ് ഹൌസിനും സമീപം DTPC അറീനയിലാണ് മേള. വിവിധ സംസ്ഥാനങ്ങളിലെ ഉൽപ്പന്നങ്ങളും സ്റ്റാളുകളും മേളയിലുണ്ടാകും. പ്രവേശനം സൌജന്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ സ്ക്വാഡുകളുടെ പരിശീലനം കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്നു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കാൻ സ്ക്വാഡുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ഡൽഹിയുടെ 23rd ലഫ്റ്റനന്റ് ഗവർണറായി തരൺജിത് സിംഗ് സന്ധു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ സുരക്ഷ ശക്തം. 4 PM ഗതാഗത നിയന്ത്രണം. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി R. ബിന്ദു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നിർമ്മിച്ച ആശ്വാസ് വാടക വീട് മന്ത്രി K. രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയറിൽ ഇന്ന് ഇന്ത്യ വെയിൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.